ശ്രീ പരമാത്മനെ നമഃ. യഥാർത്ഥ ഗീത ശ്രീമദ് ഭഗവത്ഗീത അഥ സപ്തദശോധ്യായ. ഇനി 17-ാം അധ്യായം. 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കാമക്രോധലോഭങ്ങളെ ത്യജിക്കുമ്പോഴാണ് കർമ്മം ആരംഭിക്കുന്നതെന്ന് ഭഗവാൻ വ്യക്തമാക്കിയിരുന്നു. നിയത കർമ്മങ്ങൾ ചെയ്യാതെ സുഖമോ സിദ്ധിയോ പരമഗതിയോ ഉണ്ടാവില്ല എന്ന് ശ്രീകൃഷ്ണൻ ഖണ്ഡിതമായി പറഞ്ഞു. ശാസ്ത്രവിധികൾ അനുക്രമം പ്രതിപാദിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഗീത. ഇതി ഗുഹ്യതമം ശാസ്ത്രമിതം 15-ൽ 20. ശാസ്ത്രവിധികൾ അനുസരിക്കാതെയാണെങ്കിലും പലരും പൂർണ്ണ ശ്രദ്ധയോടെ യജ്ഞം നടത്തുന്നുണ്ട്. അവർക്കെന്ത് ഗതിയാണ് ഉണ്ടാകുന്നതെന്ന് അർജുനൻ ചോദിക്കുന്നു. അർജുന ഉവാച:
ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തേ ശ്രദ്ധയാൻവിതാഃ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമഃ.
ഹേ കൃഷ്ണ, ശാസ്ത്രവിധികൾ അനുസരിക്കാതെയാണെങ്കിലും പലരും പൂർണ്ണ ശ്രദ്ധയോടെ യജ്ഞം നടത്തുന്നുണ്ട്. അവർക്ക് എന്ത് ഗതിയാണ് ഉണ്ടാവുക? താമസയോനിയിലോ രാജസയോനിയിലോ അതോ സാത്വികയോനിയിലോ അവർ ജനിക്കാൻ പോകുന്നത്? ദേവയക്ഷഭൂതാദികളെയൊക്കെ ഉദ്ദേശിച്ച് യജ്ഞം ചെയ്യാറുണ്ടല്ലോ.
ശ്രീ ഭഗവാനുവാച:
ത്രിവിധാ ഭവതി ശ്രദ്ധാ ദേഹിനാം സാ സ്വഭാവജാ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു.
2-ാം അധ്യായത്തിൽ യോഗേശ്വരൻ പറഞ്ഞു: ഈ യോഗത്തിൽ നിർദ്ധാരിത ക്രിയ ഒന്നേയുള്ളൂ. അവിവേകികളുടെ ബുദ്ധി നിരവധി ശാഖകളോടുകൂടിയുള്ളതാകയാൽ അവർ എണ്ണമറ്റ ക്രിയകളിൽ ഏർപ്പെടുന്നുണ്ട്. നിറപ്പകിട്ടുള്ള ആലങ്കാരിക വാക്യങ്ങളിലൂടെ അവയെ വിവരിക്കുന്നുമുണ്ട്. അവരുടെ വാഗ്ജാലത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെടുന്നവരുടെ ബുദ്ധിയും കെട്ടുപോകുന്നു. അവർ യാതൊന്നും നേടുന്നില്ല. അക്കാര്യം തന്നെ ഇവിടെ മറ്റൊരു വിധത്തിൽ ആവർത്തിക്കുന്നു. ശാസ്ത്രവിധി തെറ്റിച്ച് യജനവും ഭജനവും നടത്തുന്നവരുടെ ശ്രദ്ധ സ്വഭാവമനുസരിച്ച് സാത്വകി, രാജസി, താമസി എന്ന് 3 തിരിയുന്നു. നീ ഇത് കേൾക്കുക.
സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സഹ.
ഹേ ഭരത, ഓരോ മനുഷ്യരുടെയും ചിത്തവൃത്തിക്കനുസരണം അയാളുടെ ശ്രദ്ധ രൂപീകൃതമാകുന്നു. ഈ ശ്രദ്ധ അയാളുടെ അന്തസത്തയുടെ പ്രകടരൂപമാകുന്നു. എന്നാൽ ചിലർ പറയുന്നു, ഞാൻ ആത്മാവാണെന്ന്. ശ്രീകൃഷ്ണൻ പറയുന്നത്, ഇത് തെറ്റാണ്. ശ്രദ്ധ പോലെ വൃത്തിയും, വൃത്തിക്കനുസരണം വ്യക്തിയും എന്നാണ്. യോഗദർശനമാണ് ഗീത. യോഗസൂത്രകർത്താവായ പതഞ്ജലി പറഞ്ഞു, യോഗചിത്ത വൃത്തിനിരോധ. പതഞ്ജലി 1/3. ചിത്തവൃത്തികളെ നിയന്ത്രിക്കുന്നതാണ് യോഗമെന്ന്. അങ്ങനെ നിയന്ത്രിക്കുന്നതുകൊണ്ട് എന്താണ് നേട്ടം? അപ്പോഴാണ് ദ്രഷ്ടാവിന് സ്വന്തം രൂപത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ സ്ഥിതി ചെയ്യുന്നതിന് മുൻപ് ചിത്തവ്യാപാരങ്ങളുടെ രൂപത്തിലായിരുന്നു ദ്രഷ്ടാവ്. വൃത്തിസാരൂപ്യമീതരത്ര. പതഞ്ജലി 1/4. എന്നാൽ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ശ്രദ്ധാസ്വരൂപനാണ് പുരുഷൻ. താൻ പുലർത്തുന്ന വിശ്വാസങ്ങൾ കൊണ്ട് നെടുകയും കുറുകയും ഇഴയിട്ട വ്യക്തിത്വമാണവന്റേത്. ശ്രദ്ധയാണവനെ രൂപപ്പെടുത്തിയത്. ശ്രദ്ധയെ ഇവിടെ മൂന്നായി തരംതിരിക്കുന്നു.
യജന്തേ സാത്വികാ ദേവാന് യക്ഷരക്ഷാംസി രാജസാഃ പ്രേതാന് ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാഃ.
സാത്വിക സ്വഭാവമുള്ളവർ ദേവതകളെ പൂജിക്കുന്നു. രാജസഗുണമുള്ളവർ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും പൂജിക്കുന്നു. എന്നാൽ താമസ സ്വഭാവമുള്ളവരാകട്ടെ ഭൂതപ്രേത പിശാചാദികളെ പൂജിക്കുന്നു. ഓരോരുത്തരും തങ്ങളുടെ പൂജാവിധികൾ നടത്താൻ അശ്രാന്ത പരിശ്രമവും ചെയ്യുന്നു.
അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ തപോജനാഃ ദംഭാഹങ്കാര സംയുക്താഃ കാമരാഗബലാൻവിതാഃ.
ആ മനുഷ്യർ ശാസ്ത്രവിധികൾക്ക് വിരുദ്ധമായി സ്വേച്ഛയാ ഉണ്ടാക്കിയ ക്രിയകൾ ചെയ്ത് ഘോരമായ തപസ് ചെയ്യുന്നു. ഗർവിഷ്ഠരും അഹങ്കാരികളുമായ കാമനകളോടും ആസക്തിയോടും കൂടി
കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്തഃ ശരീരസ്ഥം താന് വിദ്യാസുരനിശ്ചയാം.
പഞ്ചഭൂതാത്മകമായ ശരീരത്തെയും ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന എന്നെയും ഹൃദയശൂന്യരായി നിന്ന് ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവർ ആസുരബുദ്ധികളാണെന്ന് മനസ്സിലാക്കുക. പ്രകൃതിയുടെ പിടിയിൽപ്പെട്ട ആത്മാവ് വികാരങ്ങളാൽ ദുർബലവും നിയമിതയജ്ഞസാധനകളാൽ ബലവത്തും ആകുന്നു. ശാസ്ത്രവിധികളെ അവഗണിച്ച് അനുഷ്ഠാനം നടത്തുന്ന സാത്വിക പുരുഷന്മാർ ദേവതകളെയും രാജസ സ്വഭാവമുള്ളവർ യക്ഷരാക്ഷസന്മാരെയും താമസപ്രകൃതികൾ ഭൂതപ്രേതങ്ങളെയും പൂജിക്കുന്നു. താമസപ്രകൃതികളുടെ പൂജ ഒരു ഘോര തപസ്സു തന്നെ. അത് ശരീരത്തെയും ആത്മാവിനെയും ദുർബലമാക്കുന്നു. ശാസ്ത്രവിധികൾക്കെതിരാകയാൽ ഇവരെല്ലാം തന്നെ ആസുരീ സമ്പത്തിന്റെ ഉടമകളാണ്. ചുരുക്കി പറഞ്ഞാൽ, മേൽപ്പറഞ്ഞവകളെല്ലാം എന്റെ വെറും അംശങ്ങൾ മാത്രമാകുന്നു. ഈ എല്ലാത്തിൻ്റെയും മൂലം ഒരേയൊരു പരമാത്മാവ് മാത്രമാകുന്നു. ഇത് ശ്രീകൃഷ്ണൻ പല പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്.
ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു.
അർജുന, ശ്രദ്ധ മൂന്ന് തരത്തിലുള്ളതുപോലെ സ്വന്തം പ്രകൃതിക്കനുസരിച്ച് ഓരോരുത്തർക്കും ആഹാരവും മൂന്ന് തരത്തിൽ അഭീഷ്ടമായിത്തീരുന്നു. കൂടാതെ യജ്ഞവും തപസ്സും ദാനവും ഗുണഭേദമനുസരിച്ച് മൂന്നായി വിഭജിക്കപ്പെടാവുന്നതാണ്.
ആയു സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാ രസ്യാ സ്നിഗ്ധാ സ്ഥിരാഹൃത്യാ ആഹാരാ സാത്വിക പ്രിയാ.
ആയുസ്, ബുദ്ധി, ബലം, ആരോഗ്യം, സുഖം, പ്രീതി എന്നിവ കൂടുതലായി ഉണ്ടാക്കുന്നതും രുചിയുള്ളതും മാർദ്ദവമുള്ളതും ഉറപ്പുള്ളതും ഉള്ളിൽ ഇഷ്ടം തോന്നുന്നതുമായ ഭക്ഷണമാണ് സാത്വികന്മാർക്ക് പ്രിയപ്പെട്ടത്. സാത്വികന്മാർക്കിഷ്ടം തോന്നുന്ന ഭക്ഷണമാണ് സാത്വിക ഭക്ഷണം എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തം. ഭക്ഷണം സ്വതേ സ്വാത്വികമാകുന്നില്ല. സാത്വികന്മാർക്കിഷ്ടപ്പെട്ടാൽ ഏത് ഭക്ഷണവും സാത്വികമായി പരിഗണിക്കപ്പെടും. സ്വീകരിക്കുന്ന ആളിന്റെ മനോഭാവമനുസരിച്ചാണ് ഭക്ഷണം സാത്വികമോ രാജസമോ താമസമോ ആകുന്നത്. അതിനാൽ പാലിനെ സാത്വിക ആഹാരമെന്നോ ചുമന്നുള്ളിയെ രാജസ ആഹാരമെന്നോ വെളുത്തുള്ളിയെ താമസ ആഹാരമെന്നോ നിർണയിക്കുന്നത് ശരിയായിരിക്കില്ല. ഈ ലോകത്തിൽ ഓരോരുത്തർക്കും അവരുടെ പ്രകൃതി, പരിതസ്ഥിതി, അന്തരീക്ഷം എന്നിവയുടെ വൈവിധ്യമനുസരിച്ച് ഓരോ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യമുണ്ടാകുന്നു. എങ്ങനെയെന്നാൽ ബംഗാളികൾക്കും മദ്രാസികൾക്കും അരിഭക്ഷണം ഇഷ്ടമാണ്. പഞ്ചാബികൾക്കാണെങ്കിൽ റൊട്ടിയാണിഷ്ടം. അറബികൾക്ക് പൊറോട്ട. ധ്രുവപ്രദേശത്തിലുള്ളവർക്ക് മാംസാഹാരം. റഷ്യയിലെയും മംഗോളിയയിലെയും ആദിവാസികൾ കുതിരയിറച്ചി തിന്നിരുന്നു. യൂറോപ്യന്മാർക്ക് കാളയിറച്ചിയും പന്നിയിറച്ചിയും പഥ്യമാണ്. എന്നാലും വിദ്യയിലും ബുദ്ധിവികാസത്തിലും ഭൗതികമായ ഉന്നതിയിലും അവർ പിന്നോക്കമല്ല. അതിനാൽ ആഹാരപദാർത്ഥത്തിന് മേന്മയോ പോരായ്മയോ കൽപ്പിച്ചിട്ട് കാര്യമില്ല. ദേശകാലങ്ങൾക്കും പരിതസ്ഥിതികൾക്കും അനുസരണമായി സ്വാഭാവികമായും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അത് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാത്വികം തന്നെ. ഗീത അനുസരിച്ച് വസ്തുക്കൾ സാത്വികമോ രാജസമോ താമസമോ ആകുന്നില്ല. അതിന്റെ പ്രയോഗത്തിലാണ് ഈ ഭേദങ്ങൾ അടങ്ങിയിരിക്കുന്നത്. കുടുംബത്തെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചവർ ആധ്യാത്മിക ജീവിതത്തിന് മദ്യവും മാംസവും വിരുദ്ധമാകയാൽ അവയെ ത്യജിക്കണം. അല്ലെങ്കിൽ ശരീരവും മനസ്സും ഭൗതിക വസ്തുക്കളിലേക്ക് ആകർഷിക്കപ്പെട്ടുപോവും. വിരക്തരായി ഏകാന്ത ജീവിതം നയിക്കുന്നവർക്ക് യുക്തമായ ആഹാരം യോഗേശ്വരൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഈശ്വര ചിന്തനത്തിന് സഹായകമായ ആഹാരമാണ് സ്വീകാര്യം.
കട്വം ലലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിനഃ ആഹാരാരാജസസ്യേഷ്ടാ ദുഃഖ ദുഃഖശോകാമയപ്രദാഃ.
കൂടുതൽ എരിവും പുളിയുമുള്ളതും ഉപ്പ് ഏറിയതും നല്ല ചൂടുള്ളതും തീഷ്ണവും രൂക്ഷവും ദാഹമുണ്ടാക്കുന്നതും ദുഃഖം, മയക്കം, രോഗം എന്നിവയ്ക്ക് കാരണവുമായ ആഹാരമാണ് രാജസപ്രകൃതികളായ ആളുകൾ ഇഷ്ടപ്പെടുന്നത്.
യാതയാമം ഗതരസം പൂതിപര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമീദ്യം ഭോജനം താമസപ്രിയം.
ഒരു യാമത്തിന് മുമ്പുണ്ടാക്കിയതും രുചി പോയതും ദുർഗന്ധമുള്ളതും എച്ചിലായതും വളിച്ചതും ശുചിയില്ലാത്തതുമായ ഭക്ഷണമാണ് താമസപ്രകൃതികൾ ഇഷ്ടപ്പെടുന്നത്. ഇനി യജ്ഞത്തിന്റെ 3 വകഭേദങ്ങളെപ്പറ്റി പറയുന്നു.
അഫലാകാംക്ഷിഭിര്യജ്ഞോ വിധിദൃഷ്ടോ യീജ്യതേ യഷ്ടവ്യമേവേതി മനഃ സമാധായ സസാത്വികഃ.
ശാസ്ത്രവിധി അനുസരിച്ച് നിർദ്ധാരിതമായ യജ്ഞം അഥവാ കർത്തവ്യമെന്നു കരുതി അനുഷ്ഠിക്കുന്ന ധ്യാനക്രിയയും മനോനിയന്ത്രണവും നേടിയ പുരുഷന്മാർ ഫലകാമനയില്ലാതെ ചെയ്യുമ്പോൾ അത് സാത്വികമായി തീരുന്നു.
അഭിസന്ധായ തുഫലം ദംഭാർത്ഥമപി ചൈവയത് ഈജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധിരാജസം.
സ്വന്തം പ്രമാണിത്വം കാണിക്കാനായി ഫലകാമനയോടെ ചെയ്യുന്ന യജ്ഞം രാജസമാണ്. ഇവിടെ യജമാനൻ യജ്ഞവിധികൾ അറിയുന്നവനാണെങ്കിലും ആളുകൾ ഇത് കണ്ട് എന്നെ പ്രശംസിക്കണം, എനിക്ക് നല്ല ഫലവും ലഭിക്കണം എന്ന സ്വാർത്ഥപരമായ ചിന്തകളോടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് രാജസമായി തീരുന്നത്.
വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ.
ശാസ്ത്രവിധിയെ അവഗണിച്ച് നടത്തുന്നതും പരമാത്മാവിനെ ഉള്ളിൽ ഉണർത്താൻ കഴിവില്ലാത്തതും മനോനിയന്ത്രണം സാധിക്കാത്തതും സർവസ്വ സമർപ്പണത്തോടുകൂടാത്തതും വിശ്വാസത്തിന്റെ പിൻബലമില്ലാത്തതുമായ യജ്ഞം താമസം എന്ന് വ്യവഹരിക്കപ്പെടുന്നു. ഇവിടെ യജ്ഞത്തെപ്പറ്റി ഒന്നും അറിയാത്ത യജമാനനാണുള്ളത്. ഇനി തപസ്സിന്റെ വിഭാഗങ്ങൾ ഏവയെന്ന് പറയുന്നു.
ദേവദ്വിജ ഗുരു പ്രാഗ്യ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച ശാരീരം തപ ഉച്ചതേ.
പരമദേവനായ പരമാത്മാവിനെയും ദ്വൈതത്തിന്റെ മേൽ ജയം നേടുന്ന ദ്വിജനെയും സദ്ഗുരുവിനെയും ജ്ഞാനികളെയും പൂജിക്കൽ, ശുചിത്വം, സരളത, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയാണ് ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള തപസ്. ശരീരം എപ്പോഴും വാസനകളിലേക്ക് വഴിതെറ്റി വീഴുന്നു. ഇവയെ അന്ധക്കരണത്തിൻ്റെ മേൽ ചേർത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് തപിപ്പിക്കുന്നതാണ് ശാരീരികമായ തപസ്.
അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ.
ഉദ്വേഗമുണ്ടാക്കാത്തതും പ്രീതിദായകവും ഹിതകരവും സത്യസന്ധവുമായ സംഭാഷണം പരമാത്മസാക്ഷാത്കാരത്തിന് സഹായകമായ ശാസ്ത്രാഭ്യസനം, നാമജപം എന്നിവയാണ് വാക്കുകളെ സംബന്ധിക്കുന്ന തപസ്. വാക്ക് വിഷയോന്മുഖമായ വിചാരങ്ങളെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പരമാത്മാവിൻ്റെ നേർക്ക് നയിക്കുന്നതാണ് വാങ്മയമായ തപസ്. അടുത്തതായി മനസ്സിൻ്റെ തപസ്സിനെ പറ്റി വിവരിക്കുന്നു.
മനഃ പ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോമാനസമുച്യതേ.
മനസ്സിന്റെ പ്രസന്നത, സൗമ്യഭാവം, മൗനം, മനോനിരോധം, അന്ധക്കരണശുദ്ധി എന്നിവയാണ് മനസ്സിനെ സംബന്ധിക്കുന്ന തപസ്. മേൽചേർത്ത മൂന്ന് തരത്തിലുള്ള തപസ്സും ചേരുമ്പോൾ സാത്വിക തപസ്സായി.
ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈഹി അഫലാകാംക്ഷിഭിർയുക്തൈഹി സാത്വികം പരിചക്ഷതേ.
ഫലം കാംക്ഷിക്കാതെ പരമശ്രദ്ധയോടെ നിഷ്കാമകർമ്മം ചെയ്യുന്ന പുരുഷന്റെ മേൽ ചേർത്ത മൂന്ന് തപസ്സിനും കൂടി സാത്വിക തപസ് എന്ന് പേര് പറയാം. ഇനി രാജസ തപസ്സിനെ പറ്റി വിവരിക്കുന്നു.
സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം.
സൽക്കരിക്കാനും മാനിക്കാനും പൂജിക്കാനും വേണ്ടി ചെയ്യുന്നതും ഡമ്പ് കാട്ടുക എന്ന ഉദ്ദേശമുള്ളതും അനിശ്ചിതവും ചഞ്ചലവുമായ ഫലത്തോടുകൂടിയ തപസ്സിന് രാജസമായ തപസ് എന്ന് പറയുന്നു.
മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാധനാർത്ഥം വാ തത്താമസമുദാർഹിതം.
മൂഢസ്വഭാവത്തോടെ ബലാത്കാരമായി തന്റെ ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആപത്ത് വരുത്താൻ വേണ്ടി ചെയ്തുകൂട്ടുന്ന തപസ്സിന് താമസമായ തപസ് എന്ന് പറയുന്നു. സാത്വിക തപസ്സിൽ മനോവാക്യങ്ങളെ പരമാത്മാവിൻ്റെ നേർക്ക് നയിക്കുന്നു. രാജസ തപസ്സ് ഡമ്പ്, മാനം, സമ്മാനം എന്നീ മനോവികാരങ്ങളോടെയാണ് നടത്തുന്നത്. ശാസ്ത്രവിധികളെ മാനിക്കാതെ പരപീഡനത്തിന് വേണ്ടിയാണ് താമസ തപസ് നടത്തുന്നത്. ഇനി ദാനത്തെ പ്രതിപാദിക്കുന്നു.
ദാതവ്യമിതി ദാനം ദീയതേനുപകാരിണീ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം.
ദാനം തന്റെ കടമയാണെന്ന് മനസ്സിലാക്കി പ്രത്യുപകാരമെന്ന മട്ടിലല്ലാതെ കാലദേശങ്ങൾക്കനുസൃതമായി സൽപാത്രത്തിൽ നടത്തുന്ന ദാനമാണ് സാത്വികമായ ദാനം.
യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം.
പ്രത്യുപകാരമെന്ന മട്ടിൽ ഫലകാംക്ഷയോടെ ക്ലേശിച്ചു നടത്തുന്ന ദാനത്തിന് രാജസദാനമെന്ന് പറയാം.
അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാരിതം.
സൽക്കാരമനോഭാവമില്ലാതെ ദേശകാലങ്ങൾക്ക് യോജിക്കാത്ത മട്ടിൽ അപാത്രത്തിൽ അവജ്ഞാപൂർവം നടത്തുന്ന ദാനം താമസദാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അർഹതയില്ലാത്തവർക്ക് നൽകുന്ന ദാനം ദാതാക്കൾക്ക് ദോഷമായിത്തീരും എന്ന് പൂജ്യ പരമാനന്ദഗുരു പറയാറുണ്ടായിരുന്നു. ദാനങ്ങളിൽ സാത്വികദാനമാണ് ഏറ്റവും ഉത്കൃഷ്ടം. ദേഹഗേഹാദികളിലുള്ള മമതാബന്ധം വിട്ട് ഇഷ്ടദേവതയിൽ മാത്രം മനസ്സൂന്നി എല്ലാ വാസനകളിൽ നിന്നും വിമുക്തനായി സർവസ്വവും സമർപ്പിക്കുന്നതാണ് സർവോത്തമമായ ദാനം. അതിനാൽ ഉത്കൃഷ്ടമായ ദാനം നടത്താൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു. ഇനി ഓം തത്സത് എന്നത് വ്യാഖ്യാനിക്കുന്നു.
ഓം തത്സദിതി നിർദേശോ ബ്രഹ്മണ ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാഃ പുരാ.
അർജുന, ഓം തത്സദ് എന്ന മൂന്ന് പദങ്ങൾ ബ്രഹ്മത്തെ പരിചയപ്പെടുത്തുന്നവയാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് ബ്രാഹ്മണങ്ങളും വേദങ്ങളും യജ്ഞങ്ങളും ഉത്ഭവിച്ചത്. അവ ഓം എന്ന ബ്രഹ്മസൂചകമായ അക്ഷരത്തിൽ നിന്നാണുണ്ടായതെന്ന് താൽപര്യം. ഓം അത് ബ്രഹ്മമാണ്.
തസ്മാദോമിത്യുദാരിത്യ യജ്ഞദാന തപഃ ക്രിയാഃ പ്രവർത്തന്തേ വിധാനോക്താ സതതം ബ്രഹ്മവാദിനാം.
അതുകൊണ്ട് ഓം എന്ന ശബ്ദം ബ്രഹ്മവാചകമാകയാൽ ബ്രഹ്മജ്ഞാനികൾ രചിച്ച ശാസ്ത്രത്തിലെ നിയതമായ വിധികൾ അനുസരിച്ചുള്ള യജ്ഞവും ദാനവും തപസ്സും ബ്രഹ്മസ്മരണയോടെ ഓം എന്നുച്ചരിച്ചുകൊണ്ട് നടത്തേണ്ടതാണ്. അടുത്തതായി തത് ശബ്ദത്തിന്റെ പ്രസക്തിയെപ്പറ്റി പറയുന്നു.
തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപഃക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ.
അതായത് പരമാത്മാവ് സർവവ്യാപിയാണെന്നറിഞ്ഞുകൊണ്ട് പരമമംഗളം കാംക്ഷിക്കുന്ന പുരുഷന്മാർ ഫലം ആഗ്രഹിക്കാതെ ശാസ്ത്രനിർദ്ദിഷ്ടമായ പലതരം യജ്ഞവും ദാനവും തപസ്സും അനുഷ്ഠിക്കുന്നു. ഓം എന്ന് ജപിച്ചുകൊണ്ട് പരമാത്മാവിനെ ഭജിച്ചാൽ എല്ലാ മംഗളവും ലഭിക്കുമെന്നർത്ഥം. യജ്ഞദാന തപസ്സുകൾ പരമാത്മസമർപ്പണം എന്ന രീതിയിൽ ചെയ്യണം. സത് പദത്തിന്റെ പ്രസക്തിയെപ്പറ്റി തുടർന്ന് വിവരിക്കുന്നു.
സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദഃ പാർഥയുജ്യതേ.
എന്താണ് സത് എന്നതിന്റെ അർത്ഥം? ഗീതയുടെ തുടക്കത്തിൽ കുലധർമ്മത്തെ ശാശ്വതവും സത്യവുമായി ചിത്രീകരിച്ച അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിനക്ക് ഈ അജ്ഞാനം എവിടെ നിന്നുണ്ടായി? സത്തായ വസ്തുവിന് മൂന്ന് കാലങ്ങളിലും നിലനിൽപ്പുണ്ട്, അസത്തിന് ഒരിക്കലും അസ്തിത്വവുമില്ല. വാസ്തവത്തിൽ സത്യമായിട്ടുള്ളത് ആത്മാവ് മാത്രം. ശരീരവും മറ്റും അസത്താണ്. സനാതനവും അവ്യക്തവും ശാശ്വതവും അമൃതസ്വരൂപവുമായ പരമാത്മാവാണ് സത്. സത് എന്ന പദത്തിന് പരമാത്മാവ് എന്ന് മാത്രമല്ല, സത്യം എന്നും നല്ലത് എന്നും കൂടി അർത്ഥമുണ്ട്. പ്രശസ്തമായ പ്രവൃത്തി, അതായത് ആദ്യാന്തം ഭംഗിയായി ചെയ്തു തീർക്കുന്ന കർമ്മം എന്ന അർത്ഥത്തിലും സത്പദം പ്രയോഗിക്കാറുണ്ട്. നമ്മുടേതായിട്ടുള്ളത് എന്നല്ല ഇതിന്റെ അർത്ഥം. ശരീരം പോലും നമ്മുടേതല്ലെങ്കിൽ ഉപഭോഗവിഷയമായ വസ്തുക്കൾ എങ്ങനെ നമ്മുടേതാകും? ആത്മാവാണ് പരമസത്യം.
യജ്ഞേ തപസി ദാനേ ച സ്ഥിതിഃ സദിതി ചോച്യതേ കർമ്മ ചൈവ തദർഥീയം സദിത്യേവാഭിധീയതേ.
യജ്ഞം, തപസ്, ദാനം എന്നിവ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെയും ചിലർ സത് എന്ന് വിളിക്കാറുണ്ട്. പരമാത്മപ്രാപ്തിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന കർമ്മത്തിനും സത് എന്ന് പറയാം. യജ്ഞദാന തപസ്സുകൾ ഇത്തരം കർമ്മത്തിന് പൂരകങ്ങളാണ്. ഇതിനെല്ലാം ശ്രദ്ധ അഥവാ വിശ്വാസം അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നുമുണ്ട്.
അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ച യത് അസദിത്യുച്യതേ പാർഥ ന ച തത് പ്രേത്യനോ ഇഹ.
ഹേ പാർഥ, അശ്രദ്ധമായി ചെയ്യപ്പെടുന്ന ഹോമവും നൽകപ്പെടുന്ന വസ്തുവും അനുഷ്ഠിക്കപ്പെടുന്ന തപസ്സും അസത്ത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ഗുണം കിട്ടുകയില്ല. അതിനാൽ സമർപ്പണത്തോടുകൂടിയ ശ്രദ്ധ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആവശ്യമാണ്. നിഷ്കർഷം: ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ ശാസ്ത്രവിധികളെ ഉല്ലംഘിച്ചു പൂജ നടത്തുന്നവരുടെ ശ്രദ്ധ എങ്ങനെയുള്ളതാണെന്ന ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ ഉചിതമായ ഉത്തരം നൽകി. ശ്രദ്ധയുടെ സ്വഭാവം അനുസരിച്ചാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നത്. സാത്വികമായ ശ്രദ്ധയുള്ളവർ ദേവീദേവന്മാരെയും രാജസമായ ശ്രദ്ധയുള്ളവർ രാക്ഷസന്മാരെയും താമസ ശ്രദ്ധയുള്ളവർ ഭൂതപ്രേതങ്ങളെയും പൂജിക്കുന്നു. ശാസ്ത്രവിധിയെ ധിക്കരിച്ചുള്ള ഇത്തരം പൂജകൾ ശരീരത്തിനോ ആത്മാവിനോ ഗുണകരമാവില്ല. ഈ മൂന്ന് തരക്കാരും ആസുരപ്രകൃതികളാണ്. ദേവീദേവന്മാരുടെ പ്രശ്നം ശ്രീകൃഷ്ണൻ മൂന്നാം പ്രാവശ്യമാണ് പരിഗണനയ്ക്കെടുക്കുന്നത്. ആദ്യം ഏഴാം അധ്യായത്തിൽ കാമനകളാൽ ജ്ഞാനം അപഹരിക്കപ്പെട്ട മൂഢബുദ്ധികളാണ് ദേവീദേവന്മാരെ പൂജിക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകി. ഒമ്പതാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു, അന്യദേവതകളെ പൂജിക്കുന്നവരും തന്നെ തന്നെയാണ് പൂജിക്കുന്നതെന്ന്. എങ്കിലും ശാസ്ത്രവിധികൾക്ക് വിരുദ്ധമായ അത്തരം പൂജകൾ അവർക്ക് ഗുണം ചെയ്യുകയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ മൂന്നാം പ്രാവശ്യമാണ് ദേവതാപൂജ പരാമർശവിഷയമാകുന്നത്. താമസപൂജയും രാജസപൂജയും ചെയ്യുന്നവരെ മാത്രമല്ല, സാത്വിക പൂജ ചെയ്യുന്നവരെയും അദ്ദേഹം ആസുരപ്രകൃതികളുടെ കൂട്ടത്തിൽപ്പെടുത്തി. ഇത്തരം പൂജകൾ ശാസ്ത്രവിരുദ്ധമായതാണ് കാരണം. പരമാത്മപൂജ മാത്രമേ ഗീത അംഗീകരിച്ചിട്ടുള്ളൂ. അനന്തരം യോഗേശ്വരൻ ആഹാരം, യജ്ഞം, തപസ്, ദാനം എന്നിവയ്ക്കും സാത്വികം, രാജസം, താമസം എന്ന മൂന്ന് വിഭാഗങ്ങളുണ്ടെന്ന് സോദാഹരണം സമർത്ഥിച്ചു. പിന്നീട് ഓം തത്സത് എന്ന ബ്രഹ്മവാചകങ്ങളായ മൂന്ന് പദങ്ങൾ ചർച്ചാവിഷയമായി. ഈ അധ്യായത്തിൽ ശ്രദ്ധയെപ്പറ്റി വ്യക്തമായ വിവരണം നടത്തുകയും ഓം തത് സത് എന്നിവയെ ശരിയായി വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇത്തരമൊരു വ്യാഖ്യാനം ഗീതയിൽ ആദ്യമായാണ് നടത്തപ്പെടുന്നത്. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഓം തത്സദ് ശ്രദ്ധാത്രയ വിഭാഗയോഗോ നാമ സപ്തദശോധ്യായഃ. ഓം ബ്രഹ്മം സത്യം. ഇങ്ങനെ ഉപനിഷത്സാര സർവസ്വവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്രവിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ ഓം തത്സത് ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന 17 അധ്യായം തീർന്നു. ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദസ്യ ശിഷ്യ സ്വാമി അടഗടാനന്ദകൃതേ ശ്രീമദ് ഭഗവത്ഗീതായാഹ യഥാർത്ഥ ഗീതാഭാഷ്യേ ഓം തത്സത് ശ്രദ്ധാത്രയ വിഭാഗയോഗോ നാമ സപ്തദശോധ്യായഃ. ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥ ഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാഭാഷ്യത്തിൽ ഓം തത്സത് ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന 17 അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിയോം തത്സത്.